പർവ്വതത്തിൽ ആർ വസിക്കും? നാവ് കൊണ്ട് കുറുള പറയാതെയും തൻ്റെ കൂട്ടുകാരനോട് ദോഷം ചെയ്യാതെയും കൂട്ടുകാരന് അപമാനം വരുത്താതെയും ഇരിക്കുന്നവൻ. കൂട്ടിത്തവാക്കി ചേർന്ന് വായിക്കാം. തൻ്റെ ദൈവം പരിശക്ക് കൊടുക്കാതെയും കുറ്റമില്ലാത്തവന് വിരോധമായി കൈക്കൂലി വാങ്ങാതെയും ഇരിക്കുന്നവൻ. ഇങ്ങനെ ചെയ്യുന്നവൻ ഒരു നാളും കുലുങ്ങിപ്പോകുകയില്ല. നമ്മുടെ കരങ്ങളെ ഉയർത്തി കർത്താവിന് മഹത്വമർപ്പിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വമർപ്പിക്കാം. കർത്താവ് നമ്മളെ ഒരാഴ്ച കാലം കൂടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു വന്ന് ദൈവത്തിൻ്റെ പ്രവൃത്തികളെ വർണ്ണിപ്പാൻ കർത്താവ് നമുക്ക് കൃപ ചെയ്യുന്നല്ലോ. ദൈവസന്നിധി നമ്മളായിരിക്കുമ്പോൾ ഹാലെ നമ്മുടെ കരങ്ങളെ ഉയർത്തി കർത്താവിന് മഹത്വമർപ്പിക്കാം. ദൈവീയമായ വിടുതലുകൾ, ദൈവീയമായ സൗഖ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഹാലെലൂയ പ്രാപിപ്പാൻ കർത്താവ് കൃപ ചെയ്തു. ഒരു വിടുതൽ പോലും, ഒരു ബലം പോലും ഏറ്റെടുക്കാതെ നാം ഇവിടേക്ക് വന്നിട്ടില്ല. നമ്മൾ ദൈവസന്നിധിയിൽ വന്നു കഴിയുമ്പോൾ കർത്താവ് ചെയ്ത ഒരു ഉപകാരം പോലും പ്രാപിക്കാതെ ഇവിടെ ആരും വന്നിട്ടില്ല. ഒരു നന്മ പോലും പ്രാപിക്കാതെ ഇവിടെ ആരും വന്നിട്ടില്ല. ദൈവം നിങ്ങൾക്ക് ആരോഗ്യം തന്നു, ബലം നൽകി, സൗഖ്യം നൽകി, ശബ്ദം നൽകി. അനേകരുടെ ശബ്ദം ഇന്ന് അവർക്ക് ഉയർത്താൻ കഴിയുന്നില്ല. ദേ ആർ ഇൻ ഹോസ്പിറ്റൽ, ഹല്ലേലൂയ. ദേ ആർ ഇൻ ഐസിയു, ഹല്ലേലൂയ. ദേ അവർക്ക് ചലിപ്പിക്കാൻ പറ്റുന്നില്ല. ദേ കാൺ, ഹല്ലേലൂയ, മൂവ് ദേർ ആംസ്, ദേ കാൺ മൂവ് ദേർ ലെഗ്സ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ദൈവത്തിന് നന്ദി അർപ്പിക്കണം. ഹാല, ദൈവത്തിന് കൃപയർപ്പിക്കുക. കർത്താവേ, നീ അവിടുന്ന് നടത്തിയ വിധങ്ങൾ ഹല്ലേലൂയ എത്രയോ വലുതാണ്, എത്രയോ ശ്രേഷ്ഠകരമാണ്. കർത്താവേ, ഞങ്ങളെ വീണ്ടും നടത്തുക. നീ മതിയായ ദൈവമാണ്. അതരം തുറന്ന കർത്താവിന് നന്ദി അർപ്പിക്കുക. ഞങ്ങളെ വീണ്ടും നീ നടത്തുവോ. അന്നി മതിയായ ദൈവമാണ്. ഏത് വിഷയങ്ങളുടെ നടുവിലും ഹല്ലേലൂയ നീ മതിയായ ദൈവമാണ്. ആ ദൈവത്തിന്റെ പ്രവൃത്തി അനുഭവിച്ചവർക്ക് ഹല്ലേലൂയ ദൈവത്തിന് മഹത്വം കരയറ്റാതിരിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ, ദൈവം എന്നെ വിടുവിച്ചല്ലോ, അവന്റെ കരുണയുടെ കരം എന്റെ മേൽ നീട്ടിയല്ലോ. ഹല്ലേലൂയ, ദൈവത്തിന്റെ പ്രവൃത്തി എന്റെ ജീവിതത്തിൽ അനുഭവിച്ചറിയാനിടയായി. ഹല്ലേലൂയ അപ്പാ, എന്റെ ഹല്ലേലൂയ ജോലി സ്ഥലങ്ങളില് ഞാൻ യാത്ര ചെയ്തപ്പോൾ ഹല്ലേലൂയ എന്റെ വിവിധ വിഷയങ്ങളുടെ നടുവില് എന്റെ ദൈവത്തിന്റെ കൃപ അനുഭവിച്ചറിയാനിടയായി. എന്റെ ദൈവത്തിന്റെ കരുതൽ അനുഭവിച്ചറിയാനിടയായി. എന്റെ ദൈവത്തിന്റെ സാമീപ്യം അനുഭവിച്ചറിയാനിടയായി. ഹല്ലേലൂയ, നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിന് മഹത്വം അർപ്പിക്കാം. ദൈവീയമായ കൃപകൾക്കായി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദിയുള്ള ഹൃദയത്തോടെ നമുക്ക് കർത്താവിന്റെ സന്നിധിയിലായിരിക്കാം. അവൻ മതിയായ ദൈവമാണ്. വീണ്ടും നമ്മളെ നടത്തുവാൻ, വീണ്ടും നമ്മുടെ വിഷയങ്ങളിൽ കരുണ കാണിക്കുവാൻ, വീണ്ടും നമ്മളെ മുന്നോട്ട് നടത്തുവാൻ ഹല്ലേലൂയ നല്ല സഹായകനായി നമ്മോട് കൂടെയുണ്ട്. അവൻ നല്ല സഹായകനായി ഹല്ലേലൂയ നമ്മോട് കൂടെയുണ്ട്. ദൈവത്തിന്റെ കരുതലുകൾ ഹല്ലേലൂയ, ദൈവത്തിന്റെ ആ പ്രവൃത്തിയെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുക്കുവാനിടയായി തീരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ, സങ്കീർത്തനക്കാരൻ ഇപ്രകാരം പറയുന്നുണ്ട്, ദൈവം ഹല്ലേലൂയ പല വിഷയങ്ങളുടെ നടുവിലും പലരും തന്നെ കുറിച്ച് മൂന്നാം സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, അവന് ഹല്ലേലൂയ ദൈവത്തിങ്കിൽ രക്ഷയില്ല എന്ന് പലരും എന്നെ കുറിച്ച് പറയുന്നു. പല അഭിപ്രായങ്ങളിൽ പറയും, പലരും ഉദ്ദേശപ്രകാരം പറയും, അവസ്ഥ കാണുമ്പോൾ പറയും, ഇനി ഈ ദൈവത്തിൽ ആശ്രയം വെച്ചിട്ട് കാര്യമില്ല, ഇനി ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് കാര്യമില്ല. ഓ ഹല്ലേലൂയ. എന്നാൽ അഭിപ്രായങ്ങളെക്കാൾ ദൈവത്തിന്റെ ഉദ്ദേശം ഒരുവന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ നിശ്ചയമായി അവന്റെ പാതകളിൽ ദൈവം അവന് വേണ്ടുന്നത് അയച്ചുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. അഭിപ്രായങ്ങളെക്കാൾ അവന് രക്ഷയില്ലെന്ന് അനേകർ പറഞ്ഞു. ദൈവത്തിങ്കിൽ രക്ഷയില്ല, മുന്നോട്ട് പോകാൻ കഴിയത്തില്ല. എന്നാൽ ഹല്ലേലൂയ, അവിടെ സങ്കീർത്തനക്കാരൻ പറയും ഒരു അനുഭവമുണ്ട്, നീയോ ഹോവേ എനിക്ക് ചുറ്റും പരിചയാണ്. നീയോ ഹോവേ, സഹായത്തിന്റെ കരങ്ങളെല്ലാം അസ്തമിക്കുമ്പോൾ നീയോ ഹോവേ എനിക്ക് ചുറ്റും പരിചയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീയോ ഹോവേ എനിക്ക് ചുറ്റും പരിചയാണ്. ഹല്ലേലൂയ. സഹായത്തിന്റെ കരങ്ങളെല്ലാം മാറിപ്പോകുമ്പോൾ എതിർപ്പുകളുടെ നടുവിൽ, പ്രതിസന്ധികളുടെ നടുവിൽ, ശത്രുവിന്റെ ഭീഷണിയുടെ നടുവിൽ, ഹല്ലേലൂയ, തീയമ്പുകളുടെ നടുവിൽ നിന്നുകൊണ്ട് ഇത് പറയുകയാണ്, നീയോ യഹോവേ എനിക്ക് പരിചയാണ്, എനിക്ക് ചുറ്റും പരിചയാണ്. Hallelujah. നീ എൻ്റെ മഹത്വമാണ്. യു ആർ മൈ ഗ്ലോറി. Hallelujah. നീ എൻ്റെ മഹത്വമാണ്. Hallelujah. നീ എൻ്റെ മഹത്വമാണ്. എൻ്റെ തല ഉയർത്തുന്നവനുമാകുന്നു. Hallelujah. അവസ്ഥകൾ നടുവിൽ വീണ്ടും നമ്മളെ നടത്തുവാൻ അവൻ മതിയായ ദൈവമാണ്. ആ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് താഴ്ത്തി കൊടുക്കുക. ഹല്ലേലൂയ. കർത്താവിൻ്റെ മേശയിൽ നിന്ന് ഹല്ലേലൂയ മുതൽക്കാലം പങ്കാളികളാകുക. കർത്താവ് നമ്മളെ ഒരുക്കട്ടെ. ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക. ഹല്ലേലൂയ കുറിച്ച് മാറാത്തെ. ഹല്ലേലൂയ ധ്യാനിപ്പാ. കർത്താവ് നമുക്ക് കുറി ചെയ്യട്ടെ. ദൈവരങ്ങളിലേക്ക് നമ്മളെ തന്നെ താഴ്ത്തി സമർപ്പിക്കാം. കർത്താവേ, നിൻ്റെ ഉദ്ദേശപ്രകാരം വീണ്ടും നിന്ന് ഞങ്ങളെ നടത്തണമേ. നിൻ്റെ ഹിതം ചെയ്യുവാൻ വീണ്ടും ഞങ്ങളെ നടത്തണമേ എന്ന ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാൻ മതിയായ ദൈവമാണ്. ആരാധിക്കോ. ഹല്ലേലൂയ. അവൻ യോഗ്യനാണ്. സകല ബഹുമാനത്തിനും അവൻ യോഗ്യനാണ്. ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് വീണ്ടും നമ്മളെ തന്നെ താഴ്ത്തി കൊടുക്കുക. പരിശുദ്ധനായ ദൈവമേ, നിത്യനായ നല്ല പിതാവേ, ഞങ്ങൾ അങ്ങയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഒരു വിശുദ്ധ വൽക്കാലം കൂടപ്പാ, അങ്ങയുടെ നാമത്തെ ഉയർത്തുവാ. ഞങ്ങളെയോട് യോഗ്യരാക്കി തീർത്ത കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. അനേകര് കർത്താവേ ഹല ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു. അനേകര് കർത്താവേ ഹലലിയ അവരുടെ ആരോഗ്യത്തിൻ്റെ ശേഷികൾ നഷ്ടപ്പെട്ട് അനേകരായിരിക്കുമ്പോൾ കർത്താവേ ഇത്രത്തോളം ആരോഗ്യത്തോടെ രോഗം വരാഞ്ഞിട്ടല്ല, ക്ഷീണം വരാഞ്ഞിട്ടല്ല, രോഗം വരാഞ്ഞിട്ടല്ല, ക്ഷീണം വരാഞ്ഞിട്ടല്ല, രോഗത്തിൻ്റെ അവസ്ഥകളിൽ ഹല്ലേലൂയ ഞങ്ങളുടെ ശരീരം ക്ഷീണിച്ചപ്പോൾ, ഞങ്ങളുടെ ശരീരത്തിൽ രോഗമുണ്ടായിരുന്നപ്പോൾ ഇല്ല, അതിൻ്റെ മേൽ സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് ആശ്വാസങ്ങളെ തന്നതിനാൽ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. വീണ്ടും അങ്ങയുടെ നാമത്തിന് തക്ക മഹത്വം കരേറ്റാൻ കർത്താവേ ഞങ്ങളിവിടെ വന്ന്, കർത്താവേ ഹാല ഞങ്ങളുടെ സമയങ്ങളെ ഹാലലിയ ദിവസനിയിൽ കർത്താവേ അങ്ങയുടെ നാമത്തെ ഉയർത്തി ബലമേറ്റെടുത്ത് അങ്ങക്ക് പ്രസാദമുള്ള, ഹല്ലേലൂയ അങ്ങയ്ക്ക് ഹല്ലേലൂയ പ്രസാദമുള്ള ഒരു യാഗമായി ഞങ്ങൾ ദൈവസന്നിധി സമർപ്പിച്ചു കൊടുത്തുകൊണ്ട് കർത്താവിൻ്റെ മേശയിൽ നിന്ന് ഞങ്ങൾ പങ്കാളികളാകുമ്പോൾ വീണ്ടും ദൈവത്തിൻ്റെ ഉദ്ദേശം, ദൈവത്തിൻ്റെ പർപ്പസ് ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ ദിനം തോറും കർത്താവെ നിന്റെ വഴികളിൽ ഹാല നടകൊള്ളുവാൻ, ഹല്ലേലൂയ നിന്റെ ആജ്ഞ അനുസരിക്കുന്നവരായി ദൈവജനത്തിന് മുമ്പാകെ ഞങ്ങളെ തന്നെ കണ്ടുകൊണ്ട് വാസ്തവമായി കർത്താവെ ഞങ്ങളുടെ ഹൃദയങ്ങളെ ഹാല ഞങ്ങളുടെ വാക്കുകളെ ദൈവസന്നിധി കണ്ടുകൊണ്ട് ഞങ്ങൾ മുന്നേറുവാൻ ഇടയാക്കണനായി പ്രാർത്ഥിക്കുന്നു. അതിനാൽ ഞങ്ങൾ ഒരുക്കണമേ. തിരുസന്നിയിൽ ഇരിക്കുന്ന നിങ്ങളുടെ ഏറ്റവും അനുഗ്രഹമാക്കി കർത്താവ് തീർക്കുന്നതിനായി സ്തോത്രോ. അവിടുന്ന് പ്രാർത്ഥിക്കായി സ്തോത്രോ. യേശു കർത്താവിൻ്റെ വലിയ നാമത്തിൽ തന്നെ ആമേൻ. നമ്മൾ കരങ്ങൾ ഉയർത്തി കർത്താവിന് മഹത്വം അറിഞ്ഞിട്ട് ഇരിക്കാം. ഹല്ലേലൂയ. ദിവസനയിൽ ഹല്ലേലൂയ സന്തോഷത്തോടെ നമുക്കായിരിക്കാം. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് ഇപ്രകാരം ആരാധനയായി വിശുദ്ധ ആരാധനയെ കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കി തന്ന നല്ല സാവകാശത്തിനായി ഞാൻ കർത്താവിന് ഹല്ലേലൂയ സകല മഹത്വവും ബഹുമാനവും അർപ്പിക്കുന്നു. സൗഖ്യത്തോടെ ആരോഗ്യത്തോടെ നമുക്ക് കർത്താവിൻ്റെ സന്നിധി കടന്നു വരാനിടയാക്കി. പല പ്രിയപ്പെട്ടവരും ശരീരമായി വളരെ പ്രയാസങ്ങൾ അനുഭവിച്ചവരുണ്ട്. കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ക്ഷീണങ്ങൾ, ശരീരമായി ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചവർക്കൊക്കെയും കർത്താവ് വിടുതലുകളെ, സൗഖ്യങ്ങളെ കർത്താവ് പ്രദാനം ചെയ്തു. നമ്മുടെ പല പ്രിയപ്പെട്ടവർ നാട്ടിൽ കടന്നുപോയ ചില പ്രിയപ്പെട്ടവരൊക്കെ തിരികെ സൗഖ്യത്തോടെ മടങ്ങി വരുവാനിടയായി. ദിവസങ്ങളിൽ യാത്ര ചെയ്ത് സൗഖ്യത്തോടെ കടന്നു വരുവാൻ ഇടയായി. അതുപോലെ പല പ്രിയപ്പെട്ടവർ നാട്ടിലായിരിക്കുന്നവരൊക്കെയും ആരോഗ്യത്തോടെ ബലത്തോടെ കർത്താവരെ പ്രിയപ്പെട്ടവർ നടത്തിക്കൊണ്ടിരിക്കുന്നു. കർത്താവരെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. കടന്നു വന്നില്ല ദൈവമക്കളെയും കർത്താവ് ധാരാളമായിട്ട് ബലപ്പെടുത്തട്ടെ, കൃപ പകരട്ടെ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ദിവസകാലം നമ്മുടെ അനീറ്റ സിസ്റ്ററെ പപ്പ ഇവിടെ കടന്നു വന്ന് കഴിഞ്ഞ ആഴ്ചകളിൽ ആരാധന നമ്മോട് ചേർന്നായിരുന്നു. ഇന്ന് പൽക്കാലം മമ്മിയോട്, അനീറ്റ സിസ്റ്ററെ മമ്മി നമ്മുടെ നടുവിൽ കടന്നു വന്നിട്ടുണ്ട്. ഹർദവുമായിട്ട് എൻ്റെ കൂടെ പ്രസന്റ് ഹർദവുമായിട്ട് സ്വാഗതം ചെയ്യുന്നു. കർത്താവ് സഹായിക്കട്ടെ. നമ്മളോടൊപ്പം ആയിരിക്കുന്ന സമയങ്ങളിൽ കർത്താവിൻ്റെ കൃപയും സാന്നിധ്യവും ദൈവത്തിൻ്റെ അതേ അനുഭവിച്ചുകൊണ്ട് കർത്താവ് പ്രിയപ്പെട്ടവരെ നടത്തുവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. വിശേഷ കർത്താവിൻ്റെ മേശയിൽ നിന്നും പങ്കാളികളാകുവാൻ കർത്താവ് നമ്മളെ ഒരുക്കട്ടെ. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദിവസത്തിലായിരിക്കാം. കടന്നു നിന്നെല്ലാവരെയും കർത്താവ് സഹായിക്കട്ടെ, ബലപ്പെടുത്തുമാറാകട്ടെ. സ്തോത്രം എന്ന് വായിച്ച സങ്കീർത്തന ഭാഗങ്ങളിലേക്ക് നമുക്ക് കണ്ണു കടന്നു വരാം. വേഗത്തിൽ വായിച്ച സങ്കീർത്തന ഭാഗങ്ങളിലേക്ക്, 15 സങ്കീർത്തനമാണെന്ന് പലപ്പോഴും ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന വേദഭാഗമാണ്. അതിൻ്റെ ഒന്നാം വാക്യം എന്ന് വായിക്കാം. മതി, അതിൻ്റെ പ്രാരംഭ വാക്യങ്ങൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. യഹോവേ, നിൻ്റെ കൂടാരത്തിൽ ആർ പാർക്കും? നിൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ ആർ വസിക്കും? പ്രൈസ് ദ ലോർഡ്. ഒന്ന്, അവിടെ ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യം, ആർ പാർക്കും? രണ്ട്, ആർ വസിക്കും? കൂടാരവും പർവ്വതവും ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. ഇത് രണ്ടും ഒഴിച്ചിട്ട് ഇസ്രായേൽ ജനതയുടെ ജീവിതത്തിൽ കൂടാരം, ദൈവം അവർക്ക് വേണ്ടി ഒരുക്കിക്കൊടുത്ത ടാബർനാക്കിൾ അഥവാ സമാഗമന കൂടാരം, അവരുടെ ജീവിതത്തിൽ ദൈവം അവരോട് കൂടെ വസിക്കുവാൻ, വാസം ചെയ്യുവാൻ ദൈവം ഒരുക്കിക്കൊടുത്ത അനുഭവമാണ് കൂടാരം. ഇനിയും പർവ്വതം എന്താണ്? വിശുദ്ധ പർവ്വതത്തിൽ ആർ വസിക്കുമെന്ന സങ്കീർത്തനക്കാരൻ പറയുന്നത് പർവ്വതവും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ഇമ്പോർട്ടൻ്റ് ആകാനുള്ള കാര്യം? മൗണ്ട് സിനായിൽ, സിനായ് പർവ്വതത്തിൽ ദൈവം തിരഞ്ഞെടുത്ത അഭിഷക്തൻ, ഇസ്രായേൽ മക്കളെ അവരുടെ കഷ്ടത്തിൽ നിന്ന്, അവരുടെ കണ്ണീരിൽ നിന്ന് അവരെ വിടുവിച്ചെടുക്കുവാൻ ദൈവശബ്ദം നൽകിയത് ദൈവം, ഹാലലൂയ, ആ കൽപ്പനകളെ കൊടുത്തത് എവിടെ വെച്ചായിരുന്നു? മൗണ്ട് സിനായിൽ വെച്ചായിരുന്നു. അപ്പോൾ പർവ്വതവും ദൈവം കൊടുത്ത അല്ലെ ടാബർനാക്കളും ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യത അർഹിക്കുന്ന വിഷയമാണ് സാങ്ച്വറി. എന്നാൽ ഇവിടെ ഈ രണ്ട് വിഷയങ്ങളുടെയും നടുവിൽ നിന്നുകൊണ്ടാണ് ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത് യഹോവേ, നിന്റെ കൂടാരത്തിൽ ആർ പാർക്കും? അപ്പം നമ്മുടെ ചിന്ത ഓടിച്ചെന്ന് ഈ രണ്ട് കാര്യങ്ങളിനകത്തും ഓടി, ഒരു ദിവസം രാവിലെ എഴുന്നേറ്റപ്പോഴത്തേക്ക് ഓടിച്ചെന്ന് അങ്ങോട്ട് കയറാം, കൂടാരത്തിനകത്തോട്ടും പിന്നെ പർവ്വതത്തിനകത്തോട്ടും അങ്ങ് ഓടിച്ചെന്ന് എങ്ങനെയും ഒക്കെ അങ്ങ് പ്രവേശിക്കാം എന്നുള്ള ഒരു കാര്യപരിപാടി അല്ലിത്. പ്രൈസ് ദ ലോർഡ്. എങ്ങനെയെങ്കിലും കൂടാരത്തിനകത്ത് ദൈവം വസിക്കുന്നതിനകത്ത് ദൈവത്തിൻ്റെ ഹല്ലേലൂയ ആലോചന, ദൈവത്തിൻ്റെ ശബ്ദം, ദൈവത്തിൻ്റെ ആലോചന, ദൈവത്തിൻ്റെ നിറവ് പ്രാപിക്കണമെങ്കിൽ സങ്കീർത്തനക്കാരന് ഒരു വിഷയം മനസ്സിലായി, അതെങ്ങനെയെങ്കിലും പ്രാപിച്ചെടുക്കുന്ന ഒരു കാര്യമല്ല, അതിനൊരു വ്യവസ്ഥയുണ്ട്. ദൈവത്തിന് ഹല്ലേലൂയ, ദൈവത്തിൻ്റെ സന്നിധിയിൽ വരുമ്പോൾ ഹല്ലേലൂയ വ്യവസ്ഥ പ്രകാരം മാത്രമേ അവൻ്റെ സാന്നിധ്യത്തിന് മുമ്പാകെ അവൻ്റെ ശബ്ദം കേൾക്കണമെങ്കിൽ ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ, ദൈവം വെച്ചിരിക്കുന്ന ഒരു പ്രമാണമുണ്ട്, അതിന് പ്രകാരം മാത്രമേ അവൻ്റെ സന്നിധിയിലെത്തിപ്പെടാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ് ഇതിന് ഇത്ര ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറയുന്നത് യഹോവേ, നിന്റെ കൂടാരത്തിൽ ആർ പാർക്കും? നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആർ വസിക്കും? പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. നിന്റെ കൂടാരത്തിനകത്ത് ഹല്ലേലൂയ, നീ അധിവസിക്കുന്നടുത്ത് ഹല്ലേലൂയ, പഴയ നിയമ ഹല്ലേലൂയ, ആ അനുഭവങ്ങൾ എപ്രകാരമായിരുന്നു അല്ലെ ടാബർനാക്കിലേക്ക് ആ സാധാരണ ജനങ്ങൾക്ക് എവിടെ വരെ വരാൻ പറ്റുകയുള്ളായിരുന്നു, പരിധി ഉള്ളായിരുന്നു, പ്രാകാരത്തിൻ്റെ അനുഭവം വരെ സാധാരണ ജനത്തിന് എത്തുവാൻ പറ്റുകയുള്ളായിരുന്നു, എന്നാൽ പുരോഹിതന്മാർക്ക് എവിടെ വരെ വരാം വിശുദ്ധ സ്ഥലത്തും, എന്നാൽ വർഷത്തിലൊരിക്കൽ മഹാപുരോഹിതന് പാപരിഹാരത്തിന് വേണ്ടി ഹല്ലേലൂയ അതിവിശുദ്ധ സ്ഥലത്തും എത്തുവാനുള്ള ആ ഒരു പ്രവേശനം അവിടെ ദൈവം കൊടുത്തിരുന്നു. മോശമുഖാന്തരം ദൈവം അവിടെ കൊടുത്തിരുന്നു ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൻ്റെ ആ തേജസ് ദൈവത്തിൻ്റെ അനുഭവം ഏറ്റെടുക്കണമെന്നുണ്ടെങ്കിൽ അതിനെന്തുണ്ടായിരുന്നു? ദൈവം വെച്ചിരുന്ന ഒരു വ്യവസ്ഥയുണ്ടായിരുന്നു, അതനുസരിച്ച് മാത്രമേ അവർക്കത് ഏറ്റെടുക്കുവാൻ സാധ്യമായിട്ടുള്ളായിരുന്നു ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ നമുക്ക് കാണാൻ സാധിക്കും ഹല്ലേലൂയ, ദൈവത്തിൻ്റെ തേജസ്, ദൈവത്തിൻ്റെ ഹല്ലേലൂയ ഗ്ലോറി, ദൈവത്തിൻ്റെ മഹത്വം വഹിക്കുന്ന ഹല്ലേലൂയ ദൈവ്യ ഹല്ലേലൂയ ഈ ഹല്ലേലൂയ പെട്ടകം ദൈവത്തിൻ്റെ ആലോചന പ്രകാരമാണ് അതിനെ ക്രമീകരിപ്പാൻ ഇടയായി തീർന്നത്. എന്നാൽ ദൈവ സാന്നിധ്യം ഹല്ലേലൂയ ഒരുവൻ ജീവിതത്തിൽ ഏറ്റെടുക്കുമ്പോൾ, ദൈവത്തിൻ്റെ പ്രവൃത്തി ഒരുവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിന് ഒരു വ്യവസ്ഥയുണ്ട് ഹല്ലേലൂയ. എങ്ങനെയെങ്കിലും അത് ഏറ്റെടുക്കുവാൻ സാധ്യമല്ല ഹല്ലേലൂയ. അതിനോട് ചേർന്ന് ഹല്ലേലൂയ ഒരു ദൈവത്തിൻ്റെ ഹല്ലേലൂയ ആ പ്രവൃത്തി എപ്രകാരമാണ് ഹല്ലേലൂയ നമുക്ക് കാണാൻ സാധിക്കും. വിശേഷാൽ ഹല്ലേലൂയ ഈ ഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് സെക്കൻഡ് സാമുവേൽ ഹല്ലേലൂയ ചാപ്റ്റർ 6 ഹല്ലേലൂയ 2 ശമുവേൽ പുസ്തകം 6 അധ്യായം ഈ ഭാഗവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം അവിടെ വരുന്നുണ്ട്. ആ ഭാഗം കൂടെ നമുക്ക് ചിന്തിച്ച് മുന്നോട്ട് വരുവാനിടയായി തീരട്ടെ. സെക്കൻഡ് സാമുവേൽ ഹല്ലേലൂയ 2 ശമുവേൽ പുസ്തകം
അതിൻ്റെ ആറാം അധ്യായത്തിലേക്ക് അവിടെ ചില വിഷയങ്ങളിലേക്ക് ഒന്ന് നമുക്കൊന്ന് കണ്ണോടിച്ചിട്ട് അടുത്ത ഭാഗങ്ങളിലേക്ക് നമുക്ക് വരുവാനിടയായിത്തീരട്ടെ. ഹല്ലേലൂയ. സെക്കൻഡ് സാമുവേൽ ചാപ്റ്റർ 6, അതിൻ്റെ ചില വാക്യങ്ങളൊന്ന് വായിക്കാമല്ലോ. രണ്ട് ഷമ്മേൽ പുസ്തകം 6. ആ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ദാവീദ് ഇസ്രായേലിൽ നിന്ന് സകല വിരുദ്ധന്മാരുമായി. അപ്പോൾ ഈ അങ്ങനെയായിരുന്നെങ്കിൽ ഇവിടെ കെരുവടമതിയെ വസിക്കുന്ന ഈ ദൈവത്തിൻ്റെ പെട്ടകം എവിടെയായിരുന്നു? അല്ലെ, 20 വർഷത്തോളം അത് പെലിസ്റ്റരാൽ പിടിക്കപ്പെട്ട് ആ അനുഭവത്തിലായിരുന്നു. എന്നാൽ അവിടെ നബീനാഥങ്ങളിലേക്ക് കൊണ്ടുവരാൻ ഇടയായി. അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം, ഈ ദൈവത്തിൻ്റെ പെട്ടകം ഇത് ഹല്ലേലൂയ ദാവീദ് ഇതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ചെയ്ത് അവിടെ ഹല്ലേലൂയ നമുക്ക് കാണാൻ സാധിക്കുന്നത്, സൈനികളുടെ യഹോവയുടെ നാമത്തിൽ വിളിക്കപ്പെട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ പെട്ടകം ബാല യഹൂദയിൽ നിന്ന് കൊണ്ടുവരേണ്ടതിന് ദാവീദും കൂടെയുള്ള സകല ജനവും അവിടേക്ക് പുറപ്പെട്ടു പോയി. അവർ ദൈവത്തിൻ്റെ പെട്ടകം ഒരു പുതിയ വണ്ടിയിൽ കയറ്റി കുന്നിന്മേലുള്ള അബീനാദാമിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു. ഹല്ലേലൂയ. അബീനാദാം വീട്ടിൽ നിന്നാണ് ഇത് കൊണ്ടുവരുന്നത്. അപ്പോൾ ദാവീദ് അവിടെ ചില ക്രമീകരണം തീരും. നമുക്കറിയാം, പെലിസ്റ്റർ ഇതിനെ, അല്ലെങ്കിൽ ഈ പെട്ടകം പിടിക്കപ്പെടുമ്പോൾ പെലിസ്റ്റർ ഇതിനെ കൊണ്ടുപോകുന്നത് പശുക്കളെ, അതായത് പശുക്കളെ ഉപയോഗിച്ചുകൊണ്ടാണ് പെലിസ്റ്റർ ഇതിനെ കൊണ്ടുപോകാനിടയായിത്തീർന്നത് പിടിക്കപ്പെടുമ്പോൾ. എന്നാൽ ഇവിടെ ദാവീദ് വേറെ ഒരു ക്രമീകരണം കൂടെ ചെയ്യുകയാണ്. ദാവീദ് എന്താണ് ചെയ്യുന്നത്? ദാവീദും കൂട്ടരും അവിടെ പെട്ടകം പുതിയ വണ്ടിയിൽ കയറ്റി, അല്ലെങ്കിൽ അവിടെ ചില ക്രമീകരണങ്ങളോട് അവിടെ ദാവീദ് ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അവിടെ കുന്നിന്മേലുള്ള അബീനാദാം വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു. അങ്ങനെ അബീനാദാമിൻ്റെ പുത്രന്മാരായ ഉസയും അഹോയും ആ പുതിയ വണ്ടി തെളിയിച്ച് അവർ ക്രമീകരണവുമായി മുന്നോട്ട് വരികയാണ്. എന്നാൽ ഈ വരുന്ന വരവിൽ എന്ത് സംഭവിച്ചു നമുക്കവിടെ അറിയാം. വിഷയം 6 വരുമ്പോൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കും എന്താണ് അവിടെ സംഭവിക്കുന്നത്. അവർ നാഹോന്റെ കാള വിരണ്ടത് കൊണ്ട് ഉസ കൈ നീട്ടി ദൈവത്തിൻ്റെ പെട്ടകം പിടിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ അല്പസമയം കഴിഞ്ഞപ്പോൾ ഈ യാത്ര, ദൈവത്തിൻ്റെ പെട്ടകം, ഹല്ലേലൂയ, ഇത് ചുമന്നുകൊണ്ട് വഹിച്ചുകൊണ്ടുള്ള യാത്രയിൽ എന്ത് സംഭവിക്കുകയാണ്? ഇവിടെ ഒരു മാറ്റം സംഭവിക്കുന്നു. അവർ നാഗാന്റെ കളത്തിങ്കിൽ എത്തിയപ്പോൾ കാള വിരണ്ടു. ഹല്ലേലൂയ. നനച്ചിരിക്കാത്ത സമയത്ത് ഹല്ലേലൂയ ഇവിടെ ചില ഹാലിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകുകയാണ് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമല്ല ഇവിടെ ആരാധന കഴിക്കുവാനല്ല, ദൈവത്തിൻ്റെ പ്രസാദമില്ലാതാണ് ഈ യാത്ര തുടങ്ങിയിരിക്കുന്നത്. ഉണ്ടോയെന്ന് ചോദിച്ചാൽ എല്ലാം ഉണ്ട്. കൊട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ കൊട്ടുണ്ട്. വാദ്യമുണ്ടോയെന്ന് ചോദിച്ചാൽ ഏറ്റവും ഉച്ചത്തിൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഏറ്റവും വലിയ പവർഫുള്ളായ സിസ്റ്റമാണോയെന്ന് ചോദിച്ചാൽ ഇന്ന് ജർമ്മനിയിൽ അല്ലെങ്കിൽ ഏത് കൺട്രി കിട്ടാവുന്ന ഏറ്റവും വലിയ സിസ്റ്റമുണ്ട്. എന്നാൽ തമ്പുരാന്റെ ഹൃദയം അതിനകത്തില്ല.
ലോകപ്രകാരമുള്ള
പ്ലാൻ അനുസരിച്ചുള്ള കാര്യങ്ങളും സെറ്റപ്പും എല്ലാം ഉണ്ട്. പക്ഷെ ഒന്നു മാത്രമില്ല, ദൈവത്തിന്റെ ഹൃദയം അതിനകത്ത് വന്നിട്ടില്ല. ഇതിനകത്തൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ചില വിഷയങ്ങളെ ഒന്നും കൂടെ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. ദാവീദും ഈ വിഷയത്തോട് ചേർന്ന് ദൈവത്തിൻ്റെ മുമ്പാകെ താഴ്ത്തിക്കൊടുക്കുന്നവനായി ദൈവം ചില കാര്യങ്ങൾ ദാവീദിനെ പഠിപ്പിക്കുകയാണ്. ഇതെങ്ങനെയെങ്കിലും ഈ പെട്ടകം വഹിച്ചുകൊണ്ട് നിന്റെ ഇഷ്ടപ്രകാരം മുന്നോട്ടു പോയാൽ നീ പലയിടത്തും താഴ്ന്നു പോകുവാനിടയായിത്തീരും. ഇന്ന് കാണുന്നതൊന്നും മുന്നിൽ കാണത്തില്ല, എന്നാൽ ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമാണ് നീ മുന്നോട്ട് പോകുന്നെങ്കിൽ അതിനകത്ത് ഒരു വിശുദ്ധിയുണ്ട്. ദൈവം ആഗ്രഹിക്കുന്ന അവൻ്റെ ഹൃദയപ്രകാരം മാത്രമേ നിനക്ക് ചലനങ്ങൾ, സ്റ്റെപ്പുകൾ വെക്കാൻ ദൈവം കൽപ്പന നൽകിയിട്ടുള്ളൂ. അതല്ലാത്ത വിപരീതമായ സ്റ്റെപ്പുകൾ നീ മുന്നോട്ട് വെച്ചാൽ നീ അതിൻ്റെ അരന്തര ഫലങ്ങൾ നീ ഏറ്റെടുക്കുന്നതായിട്ട് വരും.
അതാരാണെങ്കിലും ദാവീദ് രാജാവാണെങ്കിലും ദൈവത്തിന് അത് വിഷയമല്ല. റബല ശന്തല റീബാലബ ഷൗഡ റഗാലക സന്തല ദാവീദ് രാജാവാണെങ്കിലും ഹല്ലേലൂയ ദൈവത്തിന് അത് വിഷയമല്ല. എന്റെ ദൈവത്തിനൊരു പ്രമാണമുണ്ട്, ഒരു വ്യവസ്ഥയുണ്ട്. അത് വിട്ടേച്ച് നീ മാർഗത്തിന് വിരോധമായി സംസാരിച്ചിട്ട് വിരോധമായി നടന്നിട്ട് ആരാധന വെളിപ്പെടുമെന്ന് പറഞ്ഞാൽ ആരാധന വെളിപ്പെടത്തില്ല. വിരോധമായി നടന്നിട്ട് വെളിപ്പെടുന്നതല്ല പരിശുദ്ധാത്മാവ്.
എന്ത് സംഭവിച്ചു? കാര്യങ്ങൾ കൈവിട്ടുപോയി. എല്ലാം ഉണ്ട് സിസ്റ്റം. അവിടെ ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും നല്ല സിസ്റ്റങ്ങൾ മുമ്പിലുണ്ട്. എന്നാ വാദ്യങ്ങളും എല്ലാം കുറവുണ്ടോ? കിന്നരം കുറവുണ്ടോ? വീണ കുറവുണ്ടോ? തപ്പ് കുറവുണ്ടോ? മുരുകൻ കുറവുണ്ടോ? കൈത്താളം കുറവുണ്ടോ? എല്ലാ ഇൻസ്ട്രുമെന്റ്സും സ്റ്റേജ് നിറഞ്ഞിരിക്കുക. ദാവീദ് കുറഞ്ഞ പുള്ളിയൊന്നുമല്ല കേട്ടോ, ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ. ദാവീദ് കുറഞ്ഞ പുള്ളിയൊന്നുമല്ല. വരുത്താൻ അന്നത്തെ ഏറ്റവും ക്വാളിഫൈഡ് ആയിട്ടുള്ള പ്രൊഫഷണലെ മുഴുവൻ ഇറക്കി നിർത്തി. ഹല്ലേലൂയ. അന്നത്തെ കൊള്ളാവുന്ന ഇൻസ്ട്രുമെന്റ്സ് മുഴുവൻ ദാവീദ് ഇറക്കി നിർത്തിയിട്ട് ഹല്ലേലൂയ ദൈവം കേറിക്കോണേ എന്ന് പറഞ്ഞാൽ കേറത്തില്ല. അങ്ങനെ കയറുന്നൊരു ദൈവത്തെ അല്ല ഞാൻ നീ സേവിക്കുന്നത്. അവനൊരു വ്യവസ്ഥയുണ്ട്, അവനൊരു അധികാരമുണ്ട്. അവന്റെ വ്യവസ്ഥ പ്രകാരം നീ ചലിച്ചെങ്കിലേ അവൻ നിന്നിൽ പ്രസാദിക്കത്തുള്ളൂ. പെന്തക്കോസ്തിന്റെ ആരാധന വ്യവസ്ഥയുണ്ട്, ഇതിനകത്ത് പ്രമാണമുണ്ട്. എങ്ങനെയെങ്കിലും കൈകൊട്ടിപ്പോകുന്നതല്ല, കൈകൊട്ടും പൂട്ടുമല്ല. പെന്തക്കോസ്തിന്റെ ആരാധനയ്ക്കകത്ത് വ്യവസ്ഥയുണ്ട്, ദൈവിക പ്രമാണമുണ്ട്.
അതിനകത്ത് എന്ത് സംഭവിച്ചു? പരിഹരിക്കാൻ കൈ നീട്ടി ദൈവത്തിൻ്റെ പട്ടവും പിടിച്ചു. പ്രസാദത്തിന് പകരം ദൈവത്തിൻ്റെ കോപം ജ്വലിച്ചു. ദൈവത്തിൻ്റെ കോപം ജ്വലിച്ച് നമുക്കറിയാം അവിടെ വിഷയം അസ്തമിക്കുകയാണ്. എന്നാൽ അന്ന് 9 കാണാം ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട ദാവീദ് ക്രമീകരിക്കപ്പെട്ടു. ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ. ദൈവം ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ നാളെ ചെയ്യാം, മറ്റന്നാൾ ദൈവത്തെ ആരാധിക്കാം, മറ്റന്നാൾ ഉപസിക്കാം, മറ്റന്നാളത്തേക്ക് മാറ്റിവെക്കുവാനല്ല ദൈവം നിന്നെ വിളിച്ചത്. പലരും വിളിക്കുമ്പോൾ മറ്റന്നാളാകട്ടെ നാളെയാകട്ടെ ഒന്നും നടക്കത്തില്ല. ദാവീദ് ആ വിഷയത്തിന്റെ നടുവിൽ ദൈവത്തിൽ ഭയപ്പെട്ട് ഹല്ലേലൂയ. അന്ന് ദാവീദ് യഹോവേ ഭയപ്പെട്ടു പോയി. ഹല്ലേലൂയ. യഹോവയുടെ പെട്ടകം എൻ്റെ അടുക്കൽ എങ്ങനെ കൊണ്ടുവരേണ്ടു എന്നവൻ പറഞ്ഞു. ഇവിടെ ഒരു താഴ്ത്തി സമർപ്പണം വരുന്നത് കേട്ടോ. എങ്ങനെയെങ്കിലും ഓടിയാ പറ്റത്തില്ല, പറ്റത്തില്ലെന്നേ. എങ്ങനെയെങ്കിലും ഓടിയാ നടക്കത്തില്ല, എങ്ങനെയെങ്കിലും ഓടിയാ ചെല്ലത്തില്ല, നടക്കത്തില്ല. ദാവീദ് അന്ന് ദൈവത്തെ ഭയപ്പെട്ട് എങ്ങനെ ഞാൻ ഇനി പെട്ടെന്ന് കൊണ്ടുവരും കേട്ടോ. ഒരു ബ്രാക്കറ്റ് പിരീഡ് എടുക്കുക, സമയം എടുക്കുക. സമയം എടുത്താലേ പറ്റത്തുള്ളൂ. ഓടിച്ചൊന്നും കാര്യം നടക്കത്തില്ല, ഓടിച്ചൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ഓടിയാ നമ്മളൊന്നും നടക്കത്തില്ല, സാരി നടക്കത്തില്ല. കർത്താവിന് എടുക്ക വരുമ്പോ ഇച്ചിരി സമയം എടുക്കും. കർത്താവിന് അറിയാമല്ലോ നമ്മളെയൊക്കെ, നമ്മൾ ആരാന്ന് തമ്പുരാൻ അറിയാമല്ലോ. നമുക്കെല്ലാം ഈസി നടക്കണം. നമ്മൾ ആരാന്ന് തമ്പുരാൻ അറിയാമല്ലോ. കർത്താവിനെല്ലാം പറഞ്ഞു കൊടുക്കണോ? പ്രൈസ് ദ ലോർഡ്. ദാവീദ് അല്പസമയം എടുത്തു, കാരണം ഇച്ചിരി തിടുക്കമായിപ്പോയി. പെട്ടവുമായിട്ടിറങ്ങി, ഏറ്റവും വലിയ സന്നാഹവുമായിട്ടിറങ്ങി. ദാവീദ് ഓക്കെയാന്ന് ചിന്തിച്ച് മുന്നോട്ട് വന്നപ്പോൾ ദൈവം പറഞ്ഞ് ഇത്തിരി സമയമെടുക്കണം, ഇത്തിരി സമയമെടുത്തെങ്കിലേ പറ്റത്തുള്ളൂ. ദൈവസ്നേഹിക്കണം, പ്രാർത്ഥിക്കണം, സമയമെടുക്കണം. സമയമെടുത്തെങ്കിലേ വിഷയങ്ങൾക്ക് വിടുതലുള്ളൂ. ഇൻസ്റ്റന്റ് അല്ല കാര്യങ്ങൾ. അവിടെ എന്താണ്? ദാവീദ് യഹോവയെ ഭയപ്പെട്ടു പോയി. യഹോവയുടെ പട്ടകം എങ്ങനെ
എൻ്റെ അടുക്കൽ കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞു. ഇങ്ങനെ യഹോവയുടെ പട്ടകം ദാവീദിൻ്റെ നഗരത്തിൽ തൻ്റെ അടുക്കൽ വരുത്തുവാൻ മനസ്സില്ലാതെ. ആ വായിച്ചോട്ടെ.
ആ
ആ ദാവീദ് ഇവിടെ ഒരു സ്റ്റെപ്പ് എടുക്കുകയാണ്, റൂട്ട് മാറ്റുന്നു. ഇവിടെ റൂട്ട് മാറ്റിയിട്ട് എങ്ങോട്ട് കൊണ്ടുപോവുകയാണ് പെട്ടകം? ഇത്തിനായ ഏതെതോമിൻ്റെ വീട്ടിലേക്ക്, ഓബേദെദോമിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി വെച്ചു. അങ്ങനെ ഈ പെട്ടകം ഇത്തിനായ ഓബേദെദോമിൻ്റെ വീട്ടിൽ 3 മാസം ഇരുന്നു. ശ്രദ്ധിക്കണേ, ഒരു ഭാഗത്ത് ഭയപ്പെട്ടിരിക്കുമ്പോൾ, ബുദ്ധിമുട്ടിലായിരിക്കുമ്പോൾ ഹിത്തിനായ ഓബേദെദോമിൻ്റെ വീട്ടിലേക്ക് ഈ പെട്ടകത്തെ സ്വീകരിച്ച് പെട്ടകത്തെ അല്പസമയത്തേക്ക് ദൈവസാന്നിധ്യം ഏറ്റെടുക്കുവാൻ ആ ഭവനം തയ്യാറായി കഴിഞ്ഞപ്പോൾ ആ ഭവനത്തിൽ എന്തുണ്ടായി? പ്രൈസ് ദി ലോർഡ്. ആ ഭവനത്തിൽ എന്തുണ്ടായി? ആ ഭവനത്തിൽ അനുഗ്രഹമുണ്ടായി, ആ ഭവനത്തിൽ ആശ്വാസമുണ്ടായി. അവിടെ നിന്നൊരു കാര്യം കൂടെ പറയാം, ദൈവസാന്നിധ്യത്തെ ഏറ്റെടുക്കേണ്ടത് പോലെ ഏറ്റെടുത്താൽ, ഏറ്റെടുക്കേണ്ടതുപോലെ റിസീവ് ചെയ്യേണ്ട പോലെ നമ്മുടെ കുടുംബങ്ങളിൽ, അകത്തളങ്ങളിലേക്ക്, വ്യക്തിപരമായ ജീവിതത്തിലേക്ക് ദൈവസാന്നിധ്യത്തെ റിസീവ് ചെയ്യേണ്ട പോലെ റിസീവ് ചെയ്താൽ നിങ്ങൾ ആള് മാറുമെന്ന്. നിങ്ങളുടെ വിഷയം ഇരിക്കുന്ന ഇവിടുത്തെ, പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ സുപ്പീരിയർ ആയിരിക്കുന്ന ആൾക്കാരിലൊന്നും അല്ല നിങ്ങളുടെ വിഷയം ഇരിക്കുന്നത്. നിങ്ങൾ ദൈവസാന്നിധ്യത്തെ, ദൈവകൃപയെ, ദൈവത്തെ നിങ്ങൾ റിസീവ് ചെയ്യേണ്ട പോലെ റിസീവ് ചെയ്ത് നിങ്ങളുടെ കുടുംബങ്ങളിലകത്ത്, നിങ്ങളുടെ വ്യക്തി ജീവിതത്തിനകത്ത്, അല്ലെ നിങ്ങൾ പോകുന്നിടത്ത്, നിങ്ങൾ ഇടപെടുന്നിടത്ത്, നിങ്ങൾ സംസാരിക്കുന്നിടത്ത്, നിങ്ങൾ ആയിരിക്കുന്നിടത്ത്, ഈ ദൈവസാന്നിധ്യത്തെ റിസീവ് ചെയ്യേണ്ട പോലെ റിസീവ് ചെയ്യുക. Wonderful things of God. ഉടബല ശന്തല ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തിയെ നിന്റെ കുടുംബത്തിൽ കാണാൻ സാധിക്കും കേട്ടോ, നിന്റെ ജീവിതത്തിൽ കാണാൻ സാധിക്കും കേട്ടോ. ഹല്ലേലൂയ. റിസീവ് ചെയ്യേണ്ട പോലെ നീ റിസീവ് ചെയ്താൽ, ഏറ്റെടുക്കേണ്ടത് പോലെ ഏറ്റെടുത്താൽ. ഇവിടെ എന്ത് സംഭവിച്ചു? അധികം പേരൊന്നും ഇല്ലാത്ത ഒരു ഹിത്യനായ ഒരുവൻ ഈ പെട്ടകത്തെ കയറി പിടിച്ചു. ഹല്ലേലൂയ. ഈ പെട്ടകത്തെ അവന്റെ ഭവനത്തിലേക്ക് റിസീവ് ചെയ്തു. ഹല്ലേലൂയ. പുറത്തെങ്ങും കേൾക്കുന്ന സംസാരം എങ്ങനെയാണെന്ന് അറിയത്തില്ല, എന്നാൽ അവൻ ഇതിനെ ആവലോടെ, ആഗ്രഹ ോടെ ഈ പെട്ടകത്തെ അവന്റെ ഭവനത്തിന്റെ ഉള്ളറകളിലേക്ക് അവൻ സ്വീകരിച്ചപ്പോൾ എന്തെന്നില്ലാത്ത വ്യത്യാസം. Oh, hallelujah. Now his hallelujah, whole family, hallelujah, they are becoming a blessed family to others. ആ ഫാമിലി എങ്ങനെ തിരിയ ഒരു ബ്ലസ്സഡ് ഫാമിലിയായി മാറ്റപ്പെടുക. യേശു കർത്താവ് നമ്മുടെ ഉള്ളിൽ വന്നതല്ലേ നമ്മുടെ ഏറ്റവും വലിയ അനുഗ്രഹം? നമ്മുടെ ഏറ്റവും വലിയ അനുഗ്രഹം ഏതാണ്? ഏറ്റവും വലിയ അനുഗ്രഹം ഏതാണ്? ഈ കർത്താവ് നമ്മുടെ ഉള്ളിൽ വന്നതല്ലേ മറ്റെല്ലാ അനുഗ്രഹങ്ങളെക്കാളും ഏറ്റവും വലിയ അനുഗ്രഹം? നമ്മുടെ ഹാലലു ജീവിതത്തിൽ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, നമ്മുടെ എല്ലാ വിഷയങ്ങളുടെ നടുവിലും ഈ കർത്താവ് നമ്മളെ നയിക്കുവാൻ, ഓ നമ്മളെ മുന്നോട്ട് നിയോഗിക്കുവാൻ അവൻ കടന്നു വന്നതല്ലേ നമ്മുടെ ജീവിതത്തിലെ അനുഗ്രഹം? ദാവീദ് ഇപ്രകാരം ആ വിഷയത്തെ മനസ്സിലാക്കുവാൻ ഇടയായിത്തീർന്നു. ഹല്ലേലൂയ. പെട്ടകത്തെ ദാവീദ് ആ വിടുതൽ എപ്രകാരമായിരുന്നു എന്ന് അറിഞ്ഞറിവ് കിട്ടിയപ്പോൾ ദൈവത്തിൻ്റെ പെട്ടകം ഓബേദെദോമിൻ്റെ വീട്ടിൽ ദാവീദിൻ്റെ നഗരത്തിലേക്ക് സന്തോഷത്തോടെ കൊണ്ടുവരുവാനിടയായി. ശ്രദ്ധിക്കുക, ദൈവം ആഗ്രഹിക്കുന്ന പ്രകാരം അവിടെ ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി ഒരു ക്രമീകരണത്തോടുകൂടി ദാവീദിന് വേണ്ടി ഒരുങ്ങിയപ്പോൾ പിന്നത്തേതിൽ ദാവീദ് ആഗ്രഹിക്കുന്നത് അതിനെ എങ്ങനെയെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകാനല്ല. അവിടെ ചില ക്രമീകരണങ്ങൾ ദാവീദ് കൊണ്ടുവന്നു ദൈവത്തിന് വേണ്ടി അർപ്പിക്കുന്നതിന്. ചില ക്രമീകരണങ്ങളോടുകൂടിയാണ് ദാവീദ് പിന്നെ അതിനെ അർപ്പിക്കാനായി തയ്യാറായത്. എനിക്ക് ഹാലലൂയ്യ ആ വേദഭാഗത്ത് നമ്മൾ വായിക്കുമ്പോൾ പിന്നീട് ദാവീദ് ഒരുക്കുന്ന ക്രമീകരണങ്ങളെ ഹാലലൂയ്യ നമുക്ക് കാണാൻ സാധിക്കുക. പ്രകാരമാണ് ദാവീദ് മുന്നോട്ട് പോകുന്നത്. ദൈവത്തിൻ്റെ പ്രവൃത്തി ഹാലലൂയ്യ ദാവീദിൻ്റെ ജീവിതത്തിൽ ഹാലലൂയ്യ അവിടെ വെളിപ്പെടുമ്പോൾ ഇല്ല ദാവീദ് പിന്നത്തേതിൽ അതിൻ്റെ ആ നന്മകൾ ഏറ്റെടുക്കുവാൻ വിടുതൽ ഏറ്റെടുക്കുവാൻ ഹാലലൂയ്യ യഹോവയുടെ പെട്ടകത്തെ ഹാലലൂയ്യ വളരെയധികം ഹാലലൂയ്യ ദൈവത്തിൻ്റെ പ്രവൃത്തി അതിനെ വളരെയധികം റെസ്പെക്റ്റോടുകൂടി ഹാലലൂയ്യ ദൈവം ആഗ്രഹിക്കുന്ന അവൻ്റെ ഹൃദയപ്രകാരമാണ് മുന്നോട്ട് പോകുവാൻ ഇടയായി തീർന്നത്. ഇപ്രകാരം നാം ദൈവം എപ്രകാരമാണ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അതിന് പ്രകാരം മുന്നോട്ട് പോകുന്നെങ്കിൽ മാത്രമേ നമുക്ക് ഹാലലൂയ്യ അതിനെ ഒരുക്കിയെടുക്കുവാൻ സാധ്യമാകുകയുള്ളൂ. ഇനിയും വായിച്ച സങ്കീർത്തന ഭാഗത്തിലേക്ക് നമുക്ക് ഒന്നുകൂടെ കടന്നു വരാം. 14 സങ്കീർത്തനത്തിലേക്ക് ഹാലലൂയ്യ നമുക്ക് കടന്നു വരുന്നിടയായിത്തീരട്ടെ. അവിടെ ചില വാക്യം കൂടെ വായിച്ച് ഹാലലൂയ്യ 14 സങ്കീർത്തനത്തിലേക്ക് യെസ്. അവിടെ അടുത്ത ഭാഗങ്ങളിൽ നമ്മൾ വായിക്കുന്നത് നിഷ്കളങ്കനായി നടന്ന് നീതി പ്രവർത്തിക്കുകയും ഹൃദയപൂർവ്വം സത്യം സംസാരിക്കുകയും ചെയ്യുന്നവൻ. ഒരു ദൈവത്തിൻ്റെ ജീവിതത്തിൽ കാണപ്പെടേണ്ട രണ്ട് വിശേഷ ഗുണങ്ങളെപ്പറ്റി അവിടെ പറഞ്ഞത്, ഒന്ന് നിഷ്കളങ്കനായി നടക്കണം. അബ്രഹാമിനോട് ദൈവം ആവശ്യപ്പെട്ടത് എന്താണ്? ഞാൻ സർവശക്തനായ ദൈവം, ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു, നീ എൻ്റെ മുമ്പാകെ നിഷ്കളങ്കനായി നടക്കണമെന്ന് അബ്രഹാമിനോട് ദൈവം ആവശ്യപ്പെട്ടു. ദൈവം ആഗ്രഹിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് നിഷ്കളങ്കനായി നടന്ന് നീതി പ്രവർത്തിക്കുകയും ഹൃദയപൂർവം സത്യം സംസാരിക്കുകയും ചെയ്യുന്നവൻ. ഹൃദയത്തിനകത്തുനിന്ന് ദൈവം ആഗ്രഹിക്കുന്നത് ഹാലലൂയ്യ ഓ ഹാലലൂയ്യ മറ്റൊന്നും കൂടാതെ മറ്റൊരു മറയും കൂടാതെ അതിനകത്ത് കർത്താവ് ആഗ്രഹിക്കുന്നത് നിഷ്കളങ്കമായി നടന്ന് ഹൃദയത്തെ ഹാലലൂയ്യ ദൈവത്തിൻ്റെ ഹാലലൂയ്യ പ്രവൃത്തിക്ക് വേണ്ടി ഓ സബ്മിസ് ചെയ്യുന്ന ഒരു അനുഭവം അവിടെ കാണാൻ സാധിക്കുന്നത്. അതാണ് ഹൃദയപൂർവ്വം സത്യം സംസാരിക്കുകയും ചെയ്യുന്നവൻ. ഹാലലൂയ്യ ഹാലലൂയ്യ ഹാലലൂയ്യ. അവിടെ പിന്നെ വാക്യങ്ങളിൽ വായിക്കുന്നത് നാവ് കൊണ്ട് കുരുള പറയാതെ തൻ്റെ കൂട്ടുകാരനോട് ദോഷം ചെയ്യാതെയും കൂട്ടുകാരൻ അപമാനം വരുത്താതെയും ഇരിക്കുന്നവൻ. ഹാലലൂയ്യ നാവ് കൊണ്ട് ഹാലലൂയ്യ ദൈവഹിതമില്ലാത്തത് ദൈവത്തോട് ഹാലലൂയ്യ ഓ ദൈവീയ ഹാല പ്രമാണത്തോട് ചേരാത്തത് അതാണ്. നാവ് കൊണ്ട് കുരള പറയാതെയും തൻ്റെ കൂട്ടുകാരനോട് ദോഷം ചെയ്യാതെയും കൂട്ടുകാരന് അപമാനം വരുത്താതെയും ഇരിക്കുന്നവൻ. ഏതവസ്ഥയെക്കുറിച്ച് അവിടെ പറയുന്നത്? കൂട്ടുകാരന് അപമാനം വരുത്താതിരിക്കുന്നവൻ. ഹല്ലേലൂയ്യ ഹല്ലേലൂയ്യ. ജീവിതത്തിൻ്റെ ഹാലലൂയ്യ നേരോടെ നടക്കുമ്പോൾ, സത്യത്തിൻ്റെ ഹാലലൂയ്യ പാതയിൽ നടക്കുമ്പോൾ ജീവിതത്തിനകത്തെ ഒരു ചിട്ടയായ ജീവിതത്തെ അവിടെ മുന്നിൽ കൊണ്ടുവരികയാണ്. ഹാലലൂയ്യ ദൈവം ആഗ്രഹിക്കുന്നതിനകത്ത് ഒരു വാസ്തവമുണ്ട്, ഒരു സത്യമുണ്ട്. ഹാലലൂയ്യ ജീവിതത്തിനകത്ത് ദൈവത്തിൻ്റെ ഹൃദയപ്രകാരം മാത്രമേ മുന്നോട്ട് പോകുവാൻ സാധ്യമാകുകയുള്ളൂ. ഒരുവൻ നമുക്കറിയാം ജയിച്ച് ജയാളിയായി വരുന്ന പഴയ നിയമത്തിൽ Judges chapter 11 verses 34 അവിടെ ഒരുവനെ നമുക്ക് കാണാൻ സാധിക്കും. ജയിച്ച് ജയാളിയായി വരുമ്പോൾ ദൈവസ്ഥാനിയിൽ അവനൊരു സത്യം ചെയ്തു, ദൈവസ്ഥാനിയിൽ അവനൊരു നിയമം ചെയ്യാൻ ഇടയായിത്തീർന്നു. ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവനായിരുന്നു തൻ്റെ ജീവിതം കൊണ്ട്. എന്നാൽ ഇവിടെ ജയാളിയായി അവൻ നേർന്നത്, അവൻ ജയിച്ച് ശത്രുവിനെ ജയിച്ചു വരുമ്പോൾ തൻ്റെ മുമ്പിൽ വരുന്ന ആ വ്യക്തി ആരാണെങ്കിലും അല്ലെങ്കിൽ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണെങ്കിലും അതിന് നേർച്ച കഴിക്കും. ദൈവത്തിൻ്റെ മുമ്പാകെ ആ നേർച്ച കഴിക്കുമെന്നുള്ളൊരു തീരുമാനം ആരെടുത്തു? ഇഫ്താഗ് എടുക്കുവാൻ ഇടയായിത്തീർന്നതാണ്. നമുക്ക് Judges 11:34 ആർക്കെങ്കിലും ഒന്ന് വായിക്കാം അവിടെ. എന്നാൽ ഇഫ്താഗ് മിസ്പയിൽ നിന്ന് തൻ്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഇതാ അവൻ്റെ മകൾ തപ്പോടും നൃത്തത്തോടും കൂടെ അവനെ എതിരേറ്റ് വരുന്നു. അവൾ അവൻ ഏക പുത്രിയായിരുന്നു. അവളല്ലാതെ അവന് മകനുമില്ല മകളുമില്ല. അവളെ കണ്ട ഉടനെ അവൻ തൻ്റെ വസ്ത്രം കീറി, അയ്യോ എൻ്റെ മകളെ, നീ എൻ്റെ തല കുനിയിച്ചു, നീ എന്നെ വ്യസനിപ്പിക്കുന്നവരുടെ കൂട്ടത്തിലാക്കിയല്ലോ. യഹോവയോട്
ഞാൻ പറഞ്ഞുപോയി, എനിക്ക് പിന്മാറിക്കൂടേ എന്ന് പറഞ്ഞു. ഹലോ, ശ്രദ്ധിക്കണേ, ഇതൊരു കുറച്ച് രൂപയുടെ കേസല്ല, കുറച്ച് പൈസയുടെ ഒരു കേസല്ല, ഒരു പ്രോപ്പർട്ടിയുടെ ഒരു കേസല്ല. ദൈവമായിട്ടൊരു വാക്ക് പറഞ്ഞ് ദൈവമായിട്ട് ഒരു ഉടമ്പടി ചെയ്തിട്ട് അതിൽ നിന്ന് വ്യത്യാസപ്പെടുത്തുവാനായിട്ട് സാധ്യമല്ലെന്ന് ഇഫ്താഹിടെ പറയുകയാണ്. ദൈവമായിട്ട് നേർന്നതിനകത്ത് അവൻ ഉറപ്പോടെ നിന്നു. എന്തുമാകട്ടെ വിഷയം, അവൻ പറഞ്ഞത്, ഞാൻ അമോര്യരെ ജയിച്ച് സമാധാനത്തോടെ മടങ്ങി വരും, എൻ്റെ വീട്ടുവാതിക്കൽ നിന്ന് എന്നെ എതിരേറ്റു വരുന്നത് യഹോവയ്ക്കുള്ളതാകുമെന്ന് അവൻ പ്രഖ്യാപിച്ചു. എൻ്റെ വീട്ടുവാതിക്കൽ നിന്ന് എന്നെ എതിരേറ്റു വരുന്നത് ആർക്കുള്ളതായിരിക്കും? അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ, അങ്ങനെ ഉണ്ട് ദൈവജനത്തിൽ, യഹോവയ്ക്കുള്ളതായിരിക്കും. എല്ലാം എനിക്കുള്ളതാന്ന് നമുക്ക് പറയാനായിട്ട് എളുപ്പമാണ്. എല്ലാം ഞാൻ നേടിയെടുത്തു, എല്ലാം ഞാൻ സമ്പാദിച്ചു, എല്ലാം ഞാൻ ജോലി ചെയ്യുന്നു നമുക്ക് പറയാനായിട്ട് എളുപ്പമാണ്. എന്നാൽ ഇവിടെ ഇഫ്താഹ് പറയുന്നത് എങ്ങനെയാണ്? പറഞ്ഞാട്ടെ, യഹോവയുടെ പറഞ്ഞുപോയി, എനിക്ക് പിന്മാറിക്കൂടാ. അല്ല, ഇത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം 31-ലാണ്. ഞാൻ അമ്മോനോട് ജയിച്ച് സമ്മാനത്തോടെ മടങ്ങി വരും, എൻ്റെ വീട്ടുവാതിക്കൽ നിന്ന് എന്നെ എതിരേറ്റ് വരുന്നത് യഹോവയ്ക്കുള്ളതാകും. What all victory I gain in my life that belongs to God himself. ഇത്തിരി ഇച്ചിരി ബുദ്ധിമുട്ടുള്ള വിഷയം അല്ലേ, റിസ്ക്കുള്ള വിഷയമാണ്. റിസ്ക് ഉണ്ട്, റിസ്ക് ഉണ്ട്. തമ്പുരാനെ നല്ലപോലെ സ്നേഹിക്കണമെങ്കിൽ റിസ്ക് ഉണ്ട്. അല്ലെ, ചുമ്മാതെ എങ്ങനെയെങ്കിലുമൊക്കെ നമുക്ക് ഏതാ പോകാം, അതൊന്നും വിഷയമല്ലല്ലോ. തമ്പുരാനെ സ്നേഹിക്കണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഇച്ചിരി റിസ്ക് ഉണ്ട്. ഇഫ്താഹ് റിസ്ക് എടുത്തവനായിരുന്നു. ചുമ്മാ നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ പോവാം, അതല്ല ഇവിടെ പറഞ്ഞത്. ഇഫ്താഹ് പറഞ്ഞത് എന്താണെങ്കിലും എതിരേക്കുന്നത് ദൈവത്തിനുള്ളതായിരിക്കും. That is really an act of submission. ഇഫ്താഹിന്റെ ജീവിതം വളരെ വേദന നിറഞ്ഞ അനുഭവത്തിലേക്ക് ദൈവം അവനെ, അല്ലെങ്കിൽ അവൻ്റെ മുമ്പിൽ എത്തപ്പെട്ട് നിൽക്കുന്ന വിഷയം വേദന നിറഞ്ഞതാണെങ്കിലും He has a clear submission before God. Whatever the circumstances, He has a clear submission before God. നാം കർത്താവിൻ്റെ മേശയിൽ നിന്ന് പങ്കാളികളാകാൻ പോവുകയാണ്. വളരെ പ്രാർത്ഥനയോടെ നാം ഇതിൽ നിന്ന്, ഈ ശുശ്രൂഷയിൽ നിന്ന് പങ്കാളികളാകുമ്പോൾ കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ച് വേർപെട്ട് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വിശുദ്ധ ജീവിതം ചെയ്യുന്ന ഒരു ദൈവത്തിന് ഈ ശുശ്രൂഷയിൽ നിന്ന് പങ്കാളികളാകുവാൻ ഇടയായിത്തീരും. എന്നാൽ ഈ ശുശ്രൂഷയിൽ നമ്മൾ പങ്കാളികളാകുമ്പോൾ യേശു കർത്താവ് നമുക്ക് വേണ്ടി അവൻ ക്രൂശിൽ യാഗമായി തീർന്നത് അവൻ മറ്റൊന്നും, ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ, അവൻ എനിക്ക് വേണ്ടി സകലതും ഏറ്റെടുത്തു. എന്റെ പാപത്തിനു വേണ്ടി, എന്റെ ശാപത്തിനു വേണ്ടി അവൻ അകൃത്യയാഗമായി മാറ്റപ്പെട്ടു. ഇനിയൊരു സാക്രിഫൈസ് ഇല്ല, അതിനപ്പുറമായിട്ട് ഇനിയൊരു യാഗം അവശേഷിക്കുന്നില്ല, ഇനിയൊരു യാഗം അതിനപ്പുറമായിട്ടില്ല. അവൻ ഒരിക്കലാ എനിക്ക് വേണ്ടി യാഗമായി തീർന്നു. ലോർഡ്, ഐ ഹാവ് ടു ലവ് യു മോർ. പഴയ നിയമത്തിൽ എങ്ങനെയായിരുന്നു? ഊനമില്ലാത്തതിനെ, മുറിവില്ലാത്തതിനെ, ഉളുക്കില്ലാത്തതിനെ, ഏറ്റവും ശ്രേഷ്ഠമായതിനെയാണ് യാഗമ വസ്തുവുമായിട്ട് പുരോഹിതന്റെ അടുക്കൽ കൊണ്ടുവരുന്നത്. ഊനമില്ലാത്തതിനെ എന്ന് പറഞ്ഞാൽ ഒടിഞ്ഞതും ഹല്ലേലൂയ ബുദ്ധിമുട്ടുള്ളതിനെ ഒന്നുമല്ല അവിടെ യാഗത്തിന് വേണ്ടി കൊണ്ടുവരുന്ന. ഊനമില്ലാത്തതിനെ, ഏറ്റവും നല്ലതിനെ, ഏറ്റവും ബെസ്റ്റ് ആയതിനെയാണ് അവിടെ ഓൾട്ടറിലേക്ക്, അല്ലെങ്കിൽ യാഗത്തിന് വേണ്ടി കൊണ്ടുവരുന്നത്. അവൻ എനിക്ക് വേണ്ടി സകലതും ഏറ്റെടുത്ത് അകൃത്യാഗമായി തീർന്നു. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തെ കർത്താവിൻ്റെ മുമ്പാകെ സമർപ്പിപ്പാനിടയായിത്തീരട്ടെ. യിഫ്താഹ് നേർന്നത്, യിഫ്താഹ് ജീവിതത്തിൽ നേർന്നത് അവൻ പാലിച്ചു. സത്യമുള്ള ജീവിതമായിരുന്നു യിഫ്താഹിൻ്റേത്. അവൻ നേർന്നത് അവൻ പാലിപ്പാനിടയായി തീർന്നു. ഇനി ലേവിയ ക്രമപ്രകാരമുള്ളൊരു യാഗത്തിലും ദൈവം പ്രസാദിക്കത്തില്ല. എന്നാൽ കാലസമ്പൂർണതയിൽ ദൈവം തൻ്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ച് എൻ്റെ പാപത്തിന് പരിഹാരം വരുത്തുന്ന എത്ര പേരിന് ഇന്ന് പൽക്കാലം കർത്താവിന് നന്ദി അർപ്പിക്കും. കരങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കാലസമ്പൂർണതയിൽ തൻ്റെ പുത്രനെ അയച്ച് എൻ്റെ പാപത്തിന് അവൻ പരിഹാരം ഒരുക്കി എന്ന് ഞാൻ ഈ ശുശ്രൂഷയിൽ പങ്കാളികളാകുമ്പോൾ കാലസമ്പൂർണതയിൽ ഓഹ സ്വർഗത്തിന്റെ മഹിമാരുടേതായവന് യച്ച് എന്റെ പാപത്തിന് എന്റെ ശാപത്തിന് അവൻ പരിഹാരകനായി ഇറങ്ങി വന്നു. അല്പസമയം ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. അവനെനിക്ക് വേണ്ടി സകലതും ഏറ്റെടുത്തു. അവനെനിക്ക് വേണ്ടി സകലതും കാൽവരി കുളത്തിൽ അവനെനിക്ക് വേണ്ടി അവൻ ഏറ്റെടുക്കുകയായിരുന്നു. ദൈവകരങ്ങളിലേക്ക് നമ്മളെ തന്നെ താഴ്ത്തി കൊടുക്കാം. അപ്പാ ഞങ്ങളുടെ കഴിവല്ല, ഞങ്ങളുടെ മിടുക്കല്ല, ഹല്ലേലൂയ കൃപയാലത്രേ, ഹല്ലേലൂയ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി തന്നത് തൻ്റെ പുത്രനെ അയച്ച്. ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ. ദൈവകരങ്ങളിലേക്ക് നമ്മളെ തന്നെ താഴ്ത്തി കൊടുക്കാം, സമർപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവകരങ്ങളിലേക്ക് താഴ്ത്തി കൊടുക്കാം. ഹല്ലേലൂയ. ഇനി മറ്റൊന്നും അവശേഷിക്കുന്നില്ല. അവൻ എന്നെ സ്നേഹിച്ചു, അവൻ എന്നെ വീണ്ടെടുത്തു, അവൻ എന്നെ വിലയ്ക്ക് വാങ്ങി. ഹല്ലേലൂയ. എന്തിനാണ് എന്നെ വിലയ്ക്ക് വാങ്ങിയത്? ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ. തൻ്റെ സ്നേഹത്താൽ അവൻ എന്നെ നിറച്ചു. ഹല്ലേലൂയ. റോമലേന ആറാം അധ്യായം നാം വായിക്കുന്നത്, ഹല്ലേലൂയ, നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം. ആറിൻ്റെ ആറ്, പാപ ശരീരത്തിൽ നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യനവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. പാപത്തിനുള്ള വിടുതൽ, മറ്റൊന്നും പാപത്തിനുള്ള വിടുതൽ തരത്തില്ല കേട്ടോ. ഇവിടെ നാം കഴിക്കുന്ന വേറെ ഒരു കാര്യത്തിനും പാപത്തും നമ്മളെ രക്ഷിപ്പാൻ കഴിയത്തില്ല. ഒരു കർമ്മങ്ങൾക്കും നിങ്ങളുടെ പാപത്തും നിങ്ങളെ രക്ഷിപ്പാൻ കഴിയത്തില്ല. അനേകർ അനേക മലകൾ കയറി അവരുടെ ദേഹങ്ങൾ അവരെ ശരീരത്തെ കൊണ്ട് അവർ മുറിവേൽപ്പിക്കുന്നു, അവരുരുളുന്നു, അനേക നേർച്ചകൾ കഴിക്കുന്നില്ല. അതുകൊണ്ടൊന്നും പാപത്തിന് പരിഹാരം ഉണ്ടാകുന്നില്ല. അവൻ നമ്മളെ പാപത്തിൽ നിന്ന് വിടുവിപ്പാൻ കരുണ തോന്നി. നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരി നീക്കം വരുത്തേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ട് എന്ന് നാം അറിയുന്നു. അങ്ങനെ എങ്ങനെ? അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന്, റോമലേഖനം ആറിന്റെ ആറ്, അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു. പാപത്തിൽ നിന്നുള്ള വിടുതൽ, പാപത്തിൽ നിന്നുള്ള രക്ഷ, പാപത്തിനുള്ള ഉദ്ധാരണത്തിന്, ഓ ഹല്ലേലൂയ. അവൻ മാത്രം, യേശു മാത്രം, ഹല്ലേലൂയ. അവൻ നമ്മളെ പാപത്തിൽ നിന്ന് വിടുവിച്ചു. ഒരു പാട്ടിന്റെ ഈരടികൾ പാടി അല്പസമയം നാം ക്രൂശിനെ ധ്യാനിപ്പാനുള്ള ഒരു പാട്ടിന്റെ ഈരടികൾ പാടാൻ പോവുകയാണ്. ദൈവരങ്ങളിലേക്ക് നമ്മളെ തന്നെ താഴ്ത്തി കൊടുക്കാം. നാം ക്രിസ്തുവിനോടുകൂടെ മരിച്ചുവെങ്കിൽ അവനോടുകൂടെ ജീവിക്കും എന്ന് വിശ്വസിക്കും.